ഡി ധനസുമോദ് എഴുതിയ കഥ കൊറോണയുടെ മണം. ദിവസത്തിന് നീളവും വീതിയും കൂടുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? തേർഡ് ഗിയറിലേക്ക് കൈ ചലിപ്പിച്ചുകൊണ്ട് അനുരൂപ ചോദിച്ചു. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരുന്നപ്പോഴാണെന്ന റിയാസിന്റെ മറുപടി കേട്ടപ്പോൾ ചെറിയ ചിരിയോടെ സ്റ്റിയറിംഗിൽ താളം പിടിച്ചു. കൊറോണയായി ആശുപത്രിയിൽ കിടന്നപ്പോഴാണ് സമയത്തിന് ഇത്രയേറെ നീളം അനുരൂപിന് തോന്നിച്ചത്. ആ 10 ദിവസവും മിനിറ്റുകളോ മണിക്കൂറുകളോ മുന്നിലുണ്ടായിരുന്നില്ല, 2 തരം കാലം മാത്രം, രാത്രിയും പകലും. കാക്കയും കിളികളുമില്ലാത്ത പ്രഭാതമായിരുന്നു. എപ്പോഴോ ഉണരുന്നു, എപ്പോഴോ ഉറങ്ങുന്നു. പുറമേ വെയിലിനു പോലും ഇളം മഞ്ഞ നിറം മാത്രം. താഴെയുള്ള പഴയ ഓടിട്ട കെട്ടിടത്തിനുമേലെ നിറം കൊഴിഞ്ഞ വെയിൽ തളർന്നു കിടന്നു. കൊറോണ എല്ലാവരിലേക്കും കടന്നു ചെല്ലാതിരുന്ന കാലത്ത് എല്ലാം ഭയമായിരുന്നല്ലോ. വായിക്കാൻ കൊണ്ടുവന്ന പുസ്തകങ്ങൾ കൈകൊണ്ട് മറിക്കാൻ തോന്നിയില്ല. മൊബൈലിലെ ഇഷ്ടമുള്ള പാട്ടുകൾ വേറെ ഏതോ ഭാഷയിലെ ഗാനം പോലെ തോന്നിച്ച ദിവസങ്ങൾ. ഗന്ധമില്ലാത്തവരുടെ ഇടയിൽ ശബ്ദം കൊണ്ട് സുഗന്ധം പരത്തിയ അവൾ മാത്രമായിരുന്നു ഏക ആശ്വാസം. നീല ബോർഡറുകൾ ഉള്ള വെളുത്ത PPE കുപ്പായത്തിൽ കണ്ണിൽ നോക്കിയാൽ അറിയാവുന്ന ചിരിയോടെ അവൾ നിറഞ്ഞു നിന്നു. മഞ്ഞ പുള്ളിക്കുത്തുള്ള ചുരിദാർ, അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള ഇലകളുള്ള ടോപ്പ്. അവളുടെ വേഷം ഏറെക്കുറെ ഊഹിച്ചു. സ്കൂളിൽ വക്കച്ചൻ ചേട്ടൻ 3 മണി അടിക്കുന്ന ശബ്ദം കേട്ടാണ് ഒരു ദിവസം ഉറക്കം അനുരൂപ എണീറ്റത്. സ്കൂളും മണിയൊന്നും ആയിരുന്നില്ല. ചെറിയ സ്പാനർ കൊണ്ട് ഓക്സിജൻ സിലിണ്ടർ അവൾ മെല്ലെ തുറക്കുകയാണ്. ജീവശ്വാസം തുറക്കുന്നതിൻ്റെ ശബ്ദം പള്ളിമണിയടിയാണെന്ന് കരുതി കണ്ണടച്ച് കേട്ട് ജോസഫ് ചേട്ടൻ കിടക്കയിലുണ്ട്. ആൾക്കാർ അധികമുണ്ടായതോടെ അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നയാൾ എന്നതിനപ്പുറം വീട്ടുകാരെക്കുറിച്ച് ഒന്നും ഉരിയാടാൻ ജോസഫേട്ടൻ തയ്യാറുമല്ല. 7-ാം വയസ്സിൽ മരിച്ചുപോയ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അറിവിൻ്റെ സങ്കടം. പറയുന്നത് ഒരേ കാര്യമാണെങ്കിലും ആദ്യമായി കേൾക്കുന്ന ഭാവത്തോടെ അവൾ തിരക്കൊട്ടും ഭാവിക്കാതെ നിൽക്കും. അറിവിൻ്റെ അച്ഛൻ ഈ സർക്കാർ ആശുപത്രിയിൽ കിടന്നാണ് 50 കൊല്ലം മുൻപ് മരിച്ചത്. 3-ാം ദിവസമാണ് ശവം നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയത്. ജനനം കൊണ്ട് മലയാളിയാണെങ്കിലും മരണം കൊണ്ട് തമിഴനായ ആളാണ് അറിവിൻ്റെ അച്ഛൻ. ഐക്യകേരളം രൂപം കൊണ്ടപ്പോൾ മാർത്താണ്ഡത്ത് താമസിക്കാനായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. രാജാവിൻ്റെ ആശുപത്രി എന്നു പേരുള്ള തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കിടന്നു മരിച്ച അച്ഛനെ തമിഴ്നാട്ടിൽ ദഹിപ്പിച്ചു, കന്യാകുമാരിയിൽ ഒഴുക്കി. അച്ഛൻ്റെ ഓർമ്മയ്ക്കായി 2000 രൂപ ആശുപത്രി വികസന ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുക എന്നതാണ് അറിവിൻ്റെ ഇപ്പോഴത്തെ ആലോചന. 3 ദിവസമായി ഇക്കാര്യം തന്നെയാണ് അവളോട് അറിവ് പറയുന്നത്. അറിവിന് മലയാളിയായി മരിക്കണം. പെങ്ങളുടെ മകൻ്റെ മരണവാർത്തയുമായി എത്തിയ ഫോൺ വിളിക്ക് ശേഷം അറിവിൻ്റെ ഉത്സാഹമെല്ലാം നശിച്ചു. വേരുകളിലേക്ക് മടങ്ങണമെന്നും താൻ മരിച്ചാൽ മാർത്താണ്ഡത്തേക്ക് ശവം കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയാണ് അവളോട് പിന്നെ അറിവ് ചോദിച്ചിരുന്നത്. സംസാരത്തിനിടയിൽ പല വാക്കുകളും വഴിപിരിഞ്ഞ് നാഞ്ചിനാട് ഭാഷയിലേക്ക് മടങ്ങി. മരണം മുൻകൂട്ടി കണ്ടെത്തുന്നവരുടെ മുഖം കണ്ടെത്താൻ അവൾക്ക് എന്തോ സിദ്ധിയുള്ള പോലെ തോന്നിച്ചു. നഴ്സുമാർ നാഡീമിടിപ്പിലൂടെ ഹൃദയത്തിൻ്റെ സന്തോഷവും സങ്കടവും വായിച്ചെടുക്കും. അറിവിൻ്റെ ആശങ്കയും അനുരൂപിൻ്റെ ക്ഷീണം കുടുക്കിട്ട സ്നേഹവും എവിടെ നിന്നോ അവൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു കാണും. പുറത്തുനിന്ന് കൂട്ടുകാർ എത്തിച്ചു തരുന്ന മീൻകറിയും ഇറച്ചിക്കറിയും കഴിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും വാട്ടിയ ഇലയിൽ വെളുവെളുത്ത ചോറിലെ കടും ചെമപ്പ് ചമ്മന്തി സഹിക്കാൻ പറ്റില്ലെന്നും പകുതി കളിയായും പകുതി കാര്യമായും അവൾ അനുരൂപിനോട് പറഞ്ഞു. വലിയ ഹാളിൽ കൂടെ കിടക്കുന്നവർ ജീവിതത്തിൽ പരിഗണന കിട്ടാത്തവരാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അതിലെ ശാസനയുടെ ലാഞ്ചന മനസ്സിലാക്കിയത് കൊണ്ടാകാം മേലിൽ പുറമേ നിന്നുള്ള പൊതിച്ചോർ വേണ്ടെന്ന് വെച്ചു. സർക്കാർ നൽകുന്ന 3 നേരത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കോവിഡ് തുടങ്ങിയ ശേഷം അവളുടെ രാത്രി ഭക്ഷണം ഇഷ്ടമില്ലാത്ത ഉണക്ക ചപ്പാത്തിയാണ്. ചായ കുടിച്ചിട്ട് പോയാലോ? റിയാസിൻ്റെ ചോദ്യം ആശുപത്രി ചിന്തകളിൽ ബ്രേക്കിട്ട് വണ്ടി ചായക്കടയിലേക്ക് നിർത്തി. മധുരം വേണോ, കടുപ്പം വേണോ, പേപ്പർ ഗ്ലാസ് മതിയോ, ചൂടെങ്ങനെ എന്നിങ്ങനെ 4 ചോദ്യങ്ങൾക്ക് ശേഷമാണ് കടക്കാരൻ വെള്ളത്തിന് തീ പിടിപ്പിച്ചത്. 1 വർഷത്തിന് ശേഷം വീണ്ടും പെണ്ണ് കാണാൻ പോവുകയാണ്. പ്രായം 35 വിവാഹം ഉടൻ നടത്തണമെന്ന ചിന്തയായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിന് ആരും നിർബന്ധിക്കില്ല. റിയാസിനെ ഇത്തവണ കൂടെ കൂട്ടിയതിന് ഒരു കാരണമുണ്ട്. റിയാസിനെ പോലെ ഒരു വിജയിച്ച ബിസിനസ്സുകാരൻ എല്ലായിടത്തും വിജയിയായിരിക്കും. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച നമ്മളിൽ എനിക്ക് 3 മക്കളായെങ്കിലും നീ ഇപ്പോഴും ഒറ്റത്തടിയായി നിൽക്കാൻ കാരണം ആലോചിച്ചിട്ടുണ്ടോ? ചായ ഊതി കുടിച്ച് റിയാസിന്റെ ചോദ്യമാണ്. എല്ലാ ചോദ്യത്തിനും റിയാസിന് ഉത്തരമുള്ളതുപോലെ അവന്റെ ചോദ്യത്തിന് അനുരൂപിൽ ഉത്തരക്ഷാമം പതിവാണ്. ദാർശനികത ചേർത്തരച്ച ചോദ്യങ്ങളാണ് പക്കൽ കൂടുതലുള്ളത്. ഒരു ഫിലോസഫിയും ഇല്ലെന്നും ലളിതമായ ചോദ്യങ്ങളിൽ പോലും കടുപ്പമുള്ള ഉത്തരങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന അനുരൂപിന്റെ മനസ്സാണ് കുഴപ്പമെന്നും പറഞ്ഞ റിയാസ് ഉത്തരവും പറഞ്ഞു തുടങ്ങി. നിന്റെ പ്രേമം പരാജയപ്പെട്ടതും ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതും കുറെ അരുതായ്മകൾ മൂലമാണ്. ഷിഫ്റ്റുള്ള ജോലി ആകരുത് എന്ന് നിർബന്ധ ബുദ്ധിയിൽ തട്ടിയാണ് ഒരു വർഷം മുൻപ് വന്നുറപ്പിച്ച പോലീസുകാരിയുടെ ആലോചന പോയത്. കിടപ്പിലായ അമ്മയെ ഷിഫ്റ്റുകാരി കുഴപ്പത്തിലാക്കുമോ എന്ന ആശങ്കയും കൂടെയുണ്ടായിരുന്നു. ചായക്കുടി കഴിഞ്ഞെങ്കിലും രണ്ട് കൈപ്പത്തിക്കുമിടയിൽ വെച്ച് ചൂട് ഗ്ലാസ് അനുരൂപ് ഉരുട്ടിക്കൊണ്ടേയിരുന്നു. കല്യാണം കഴിച്ചാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ നോട്ടം മുഴുവൻ റിയാസിന്റെ മുഖത്തായി. എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നിയപ്പോൾ നേരിട്ട് പറഞ്ഞത് ആണായതുകൊണ്ടാണ്. യാത്രക്കിടയിൽ ഭാര്യയ്ക്ക് ചായ കുടിക്കണമെന്ന് തോന്നിയാൽ തനിക്ക് ചായ കുടിക്കണോ എന്നേ അവൾ ചോദിക്കൂ. അതിനർത്ഥം അവൾക്ക് ചായ കുടിക്കണമെന്നാണ്. യു പി സ്കൂളിലെ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനുള്ള വരയിട്ട ചോദ്യം പോലെ ചില വാചകങ്ങൾ എല്ലാ സ്ത്രീകളിലും ഉണ്ടാകും. കൃത്യമായി പൂരിപ്പിക്കുന്നവനെ ജയിക്കാൻ പറ്റൂ. ആ ഉത്തരം കണ്ടുപിടിക്കാനുള്ള വഴി ഒരിക്കൽ പിടികിട്ടിയാൽ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ പോലെ അവളെക്കൊണ്ട് എന്തും ചെയ്യിക്കാം. തോറ്റവരെ പെണ്ണുങ്ങൾ ഉപേക്ഷിക്കില്ല. അവന് ഒരു മാർക്ക് കൊടുത്ത് കൂടെ കൂട്ടും. പക്ഷേ പൂരിപ്പിക്കാൻ പറ്റിയ വിജയികളെ ജീവിതത്തിൽ ഉടനീളം അവർ തേടിക്കൊണ്ടേയിരിക്കും. ചായയുടെ കാശ് കൊടുത്ത് രണ്ടുപേരും വണ്ടിയിൽ കയറി. എതിരെ ആംബുലൻസ് പോകുന്നത് കണ്ടപ്പോൾ അനുരൂപിന്റെ മനസ്സിൽ ആദ്യമൊരു ഭയവും പിന്നീട് മുഖത്ത് ചെറിയ ചിരിയും വിരിഞ്ഞു. ആദ്യം ആശുപത്രിയിലേക്കും പിന്നീട് നഴ്സിലേക്കുമല്ലേ നീ പോയത് എന്ന റിയാസിന്റെ ചോദ്യചുണ്ടയിൽ പൊട്ടിച്ചിരിച്ചാണ് അവൻ വണ്ടി ഓടിച്ചത്. അവളെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന ചോദ്യത്തിന് എവിടെ എന്ന് വിരലുയർത്തി ഉത്തരം കാണിച്ചു. സ്വീപ്പർ മുതൽ ഡോക്ടർ വരെ ഹിമക്കരടികളെ പോലെ നടക്കുകയായിരുന്നു. വെളുത്ത ആവരണത്തിനിടയിൽ ചെറിയൊരു സൂചിക്കുത്ത് പോലെയുള്ള പൊട്ട് മാത്രമാണ് തനിക്ക് കണ്ടുപിടിക്കാനായത് എന്ന് അനുരൂപ ഓർത്തു. ഇടറോഡിലൂടെ ഓടി ഇടതുവശത്തെ 3 വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി. മഞ്ഞ ഗേറ്റ് അവർക്കായി തുറന്നിട്ടതായിരുന്നു. കാർ നിർത്തിയ ശേഷം അവർ പച്ച പെയിന്റ് അടിച്ച ആ വീട്ടിലേക്ക് നടന്നു കയറുമ്പോൾ കിണറിന്റെ തൂണിൽ കെട്ടിയ അഴയിൽ ഓറഞ്ച് ഇലകളുള്ള ഒരു ടോപ്പ് ഉണങ്ങാനിട്ടിരിക്കുന്നത് കണ്ടു. ഓറഞ്ചിന്റെ തോട് പൊട്ടുന്ന മണം, ചിതറുന്ന ചൊനയുടെ നീറ്റൽ, അറിയാതെ കണ്ണു നിറഞ്ഞു.